السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, കഴിഞ്ഞ അഖീദയുടെ ദർസിൽ തബറുഖ് എന്ന വിഷയമാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ബറക്കത്ത് നൽകുന്നവൻ. അവനിൽ നിന്ന് മാത്രമാണ് ബറക്കത്ത് അന്വേഷിക്കേണ്ടത്, തേടേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ചില വസ്തുക്കളിൽ, ചില സമയങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, ചില വ്യക്തികളിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബറക്കത്തുകൾ, അവ അനുവദനീയമായ രൂപത്തിൽ ഒരാൾക്ക് തേടിപ്പിടിക്കുന്നത് അനുവദനീയമാണ്. ബറക്കത്ത് ഒരു വസ്തുവിൽ നിന്ന് അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ബറക്കത്ത് തേടുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് നിബന്ധനകൾ, അവയും കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിലൊന്നാമത്തെ കാര്യം, ആ വസ്തുവിൽ ബറക്കത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് സ്ഥിരപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടാത്ത വസ്തുക്കളെ കൊണ്ട്, അവ ഏത് കാര്യങ്ങളാകട്ടെ, അതുകൊണ്ട് ബറക്കത്ത് എടുക്കുക എന്നത് തെറ്റാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഏതൊരു വസ്തുവിൽ ബറക്കത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിൽ നിന്ന് ബറക്കത്ത് എടുക്കേണ്ട രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം. നമുക്ക് തോന്നിയ രൂപത്തിൽ ബറക്കത്ത് എടുക്കുക എന്നത് പാടില്ല. ഉദാഹരണത്തിന്, മസ്ജിദുൽ ഹറാം, അതിന് ബറക്കത്തുണ്ട്. എന്നാൽ ഒരാൾ മസ്ജിദുൽ ഹറാമിൽ അതിന്റെ തൂണുകളിൽ ചുംബിക്കുകയോ അതിനെ കെട്ടിപ്പിടിക്കുകയോ ചെയ്താൽ അത് ശരിയായ തബറുഖല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലുള്ള തബറുഖ് പഠിപ്പിച്ചിട്ടില്ല. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു, ഏതൊരു വസ്തുവിൽ നിന്ന് ബറക്കത്തെടുക്കുമ്പോഴും ഓർക്കേണ്ടത്, ആ വസ്തുവല്ല നിങ്ങൾക്കുമേൽ അനുഗ്രഹം ചൊരിയുന്നത്, ഖൈറാത്തുകൾ, നന്മകൾ നിങ്ങൾക്ക് നൽകുന്നത് ആ വസ്തുക്കളല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ഉറച്ച വിശ്വാസമില്ലാതെ ഒരാൾ ഏതൊരു വസ്തുവിൽ നിന്ന് ബറക്കത്ത് തേടിയാലും അത് തെറ്റായി മാറും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച അൽ ഹജറുൽ അസ്വദ്, അത് ചുംബിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വാക്ക് നാം എല്ലാം ഓർക്കേണ്ടതാണ്. ഹജറുൽ അസ്വദ് ചുംബിക്കവേ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലാ അഅലമു അന്നക ഹജർ, നീ ഒരു കല്ലു മാത്രമാണ് എന്ന് എനിക്കറിയാം. വലൗലാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക ലമാ ഖബ്ബൽതുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കില്ലായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞത് ഹജറുൽ അസ്വദ് കേൾക്കുന്നതിന് വേണ്ടിയല്ല, അത് കേൾക്കുകയോ കാണുകയോ ചെയ്യുകയില്ല, അത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല, മറിച്ച് ചുറ്റും കൂടിയ ആളുകൾ മനസ്സിലാക്കുന്നതിനും അവർക്ക് ബോധ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഏതൊരു വസ്തുവിൽ നിന്ന് ബറക്കത്തെടുക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഇൻഷാ അള്ളാഹ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട തബറുക്കിന്റെ ചില രൂപങ്ങളാണ്. ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച തബറുക്കിന്റെ രൂപങ്ങളുണ്ട്. മൊത്തത്തിൽ അള്ളാഹുവിന്റെ ദീൻ മുഴുവൻ ബറക്കത്തിന്റെ കേന്ദ്രമാണ്. അള്ളാഹുവിന്റെ ദീനിലെ ഏത് കൽപ്പനകൾ നീ അനുസരിച്ചാലും അതിൽ ബറക്കത്തുണ്ട്, അതിൽ നന്മയുണ്ട്, അതിൽ ധാരാളം ഖൈറുകളുണ്ട്. അള്ളാഹുവിന്റെ ഏതൊരു വിലക്ക് അവൻ ഹറാമാക്കിയ ഏതൊരു കാര്യം നീ ഉപേക്ഷിച്ചാലും അതിൽ ധാരാളം നന്മകളുണ്ട്, ധാരാളം ഖൈറുകളുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ട്. ദീൻ മുഴുവൻ നിഅമത്താണ്. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞതുപോലെ അൽയൗമാ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുംൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാനിതാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ നിഅമ എന്റെ അനുഗ്രഹം ഞാനിതാ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. സമ്പൂർണമായ മറ്റൊരു അനുഗ്രഹവും ദുനിയാവിൽ വേറെയില്ല ഇസ്ലാമല്ലാതെ. അള്ളാഹുവിന്റെ ദീനിലെ ഏതൊരു കൽപ്പന നീ അനുസരിക്കുമ്പോഴും അതിൽ ബറക്കത്തുണ്ട്, അതിൽ നന്മയുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ഏതൊരു കാര്യം വിലക്കപ്പെട്ടിട്ടുണ്ടോ അത് ഉപേക്ഷിക്കുമ്പോൾ അതിൽ ഖൈറുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പുറമേക്ക് ചിലപ്പോൾ പ്രയാസകരമാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അതിൽ നിങ്ങൾക്കറിയാത്ത അനേകം നന്മകളുണ്ട് എന്നാണ്. വഅസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ചിലപ്പോൾ വെറുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കാം, പക്ഷേ അതിൽ ധാരാളം നന്മകൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്കറിയാത്ത അനേകം തിന്മകൾ അതിൽ ഉണ്ടായിരിക്കും. ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അതിന്റെ കൽപ്പന അവതരിപ്പിച്ച സന്ദർഭത്തിലാണിത് പറഞ്ഞത്. യുദ്ധത്തിന് അവനവന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ, അവനവന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടു പോകുമോ, അവരെ വിട്ടേച്ചു പോകേണ്ടി വരുമല്ലോ എന്ന പേടിയിൽ യുദ്ധത്തിനോട് വിമുഖത കാണിച്ച അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിൽ താൽപര്യക്കുറവ് കാണിച്ച ആളുകളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ അതിൽ വെറുപ്പ് കാണിക്കുന്നുണ്ട് എങ്കിൽ, അതിൽ അനിഷ്ടമുണ്ടാകുന്നുണ്ട് എങ്കിൽ, അതിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത അനേകം നന്മകൾ അള്ളാഹു വേറെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അതിൽ ധാരാളം ഷർറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഇസ്ലാം മുഴുവൻ ബറക്കത്താണ്. ഇസ്ലാമിലെ കൽപ്പനകൾ പിൻപറ്റുക എന്നതിൽ എണ്ണിക്കണക്കാക്കാവനാവാത്ത നന്മകളുണ്ട്. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ച അനേകം കാര്യങ്ങൾ ഇസ്ലാമിൽ വേറെയുമുണ്ട്. ഇസ്ലാമിൽ തന്നെ ധാരാളം നന്മകൾ നിങ്ങൾക്ക് നൽകുന്ന, മറ്റു കാര്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നന്മകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിലൊന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങളിൽ നിശ്ചയിച്ച ബറക്കത്തുകളാണ്. അള്ളാഹു ഭൂമിയെ സൃഷ്ടിക്കുകയും ആ ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ അവൻ മറ്റു ചില സ്ഥലങ്ങൾക്കില്ലാത്ത പ്രത്യേകതകൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ കൂടുതൽ നന്മകൾ ഉണ്ടായിരിക്കും, കൂടുതൽ ബറക്കത്തുകൾ ഉണ്ടായിരിക്കും, കൂടുതൽ ഖൈറുകൾ ഉണ്ടായിരിക്കും. അത്തരം സ്ഥലങ്ങൾ അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുക എന്നത്, അവിടെ താമസിക്കുക എന്നത്, അവിടെ ഇബാദത്തുകൾ അധികരിപ്പിക്കുക എന്നത് ആ സ്ഥലങ്ങൾ കൊണ്ട് ബറക്കത്ത് തേടലാണ്. അതിലൊന്നാമത് എടുത്തു പറയാവുന്ന സ്ഥലം മക്കയാണ്. ഇസ്ലാമിൽ ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ട, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള,
ഇസ്ലാമിൽ ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാമത് എടുത്തു പറയാവുന്ന സ്ഥലം മക്കയാണ്. മക്കയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആദ്യത്തെ ഭവനം കഅബ നിർമ്മിക്കപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നന്മകളുടെ കേന്ദ്രമാണ് കഅബ. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, ചരിത്രത്തിൽ കഅബ പോലെ മറ്റൊരു ഭവനമില്ല, വേറെ ഒരു സ്ഥലവുമില്ല. അതിന്റെ കാര്യം അത്ഭുതമാണ്. ആ കഅബ നിലകൊള്ളുന്ന നാട്, അവിടെ കൃഷിയില്ല, ഫലവർഗങ്ങളില്ല, മരുഭൂമിയാണ്. ചുറ്റുപാടും മലകളാണ്, പർവ്വതങ്ങളാണ്. ആ നാട്ടിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തെ പിടിച്ചുവലിക്കുന്ന, അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന ഭൗതികമായ ഒരു കാര്യവുമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നിന്ന്, കിഴക്കിൽ നിന്നും പടിഞ്ഞാറ് നിന്നും ആളുകളത് ആ നാട്ടിലേക്ക് ഹൃദയത്തിൽ താല്പര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി ആ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. എത്രയെത്ര മനുഷ്യർ അവർ ചിലവഴിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് നാണയത്തുട്ടുകൾ വർഷങ്ങളോളം എടുത്തുവച്ച് ആ നാട്ടിലേക്കൊന്ന് യാത്ര പോകാൻ, ആ ഭവനമൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എത്രയെത്ര ആളുകൾ. എന്താണ് ആ കഅബയിലുള്ളത്? ചില കല്ലുകളാൽ പടുത്തുയർത്തപ്പെട്ട, പ്രത്യേകിച്ച് മറ്റ് കൊട്ടാരങ്ങളെ അപേക്ഷിച്ച് ആഡംബരങ്ങളോ ഭംഗിയോ ഇല്ലാത്ത ഒരു ഭവനം. ആ ഭവനം ആദ്യത്തെ തവണ കാണുന്ന സന്ദർഭത്തിൽ എന്താണ് ഒരു മുഅ്മിനിന്റെ മനസ്സിലേക്ക് കയറി വരുന്ന വികാരങ്ങൾ? അവന്റെ കണ്ണുകൾ നിറയുന്നു, അവന്റെ ഹൃദയം തുടിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഇഷ്ടവും അവനോടുള്ള, അവന്റെ ദീനിനോടുള്ള താല്പര്യവും അവന്റെ മനസ്സിൽ ഉയർന്നു നിൽക്കുകയാണ്. ഏത് ഭവനത്തിനാണ് അല്ലാഹു ഇപ്രകാരം നിശ്ചയിച്ചിട്ടുള്ളത്? ഏത് ഭവനത്തിനാണ് ഈ രൂപത്തിലുള്ള ഹൈബ, ഗാംഭീര്യവും ആദരവും ബഹുമാനവും ജനങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്? ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, എത്രയോ കൊട്ടാരങ്ങൾ രാജാക്കന്മാർ പടുത്തുയർത്തിയിട്ടുണ്ട്. കൊട്ടാരങ്ങൾ, വലിയ വലിയ ആഡംബരങ്ങളുള്ള, സുഖ സൗകര്യങ്ങളുള്ള വലിയ വലിയ മാളികകൾ. ആ നാടുകൾ, ആ കൊട്ടാരങ്ങൾ 100ഓ 50ഓ വർഷം ആളുകൾ അത് ശ്രദ്ധിക്കും. പിന്നെ ഒരാളും ശ്രദ്ധിക്കാതെ, ഒരാളും നോക്കാതെ, ഒരാളും പരിഗണിക്കാതെ അത് ചിലപ്പോൾ ചരിത്രത്തിൽ മറഞ്ഞുപോകും, അവസാനിച്ചു പോകും. എത്രയെത്ര രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ മനുഷ്യരോടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, അത് കാടുപിടിച്ച് കിടക്കുന്നു. എത്രയോ കൊട്ടാരങ്ങൾ അവ മണ്ണിനടിയിലേക്ക് പോയി, ഒരു മനുഷ്യനത് ഓർക്കുന്നു പോലുമില്ല. എന്നാൽ കഅബ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി, അവന് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് മുൻപ് തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ അത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു അതിന് സ്ഥാനം നൽകി. പറയുമ്പോ നാട്ടില് പ്രത്യേകിച്ച് താല്പര്യമുണ്ടാക്കുന്ന ഒരു കാര്യമില്ല, ഖുറൈശികൾ അതിനെ ആദരിക്കുകയാണ്. അബ്രഹത്തും കൂട്ടരും അതിനെ തകർക്കാൻ വന്നപ്പോൾ അത്ഭുതകരമായി അല്ലാഹു ആ ഭവനത്തെ സംരക്ഷിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് 1400 വർഷങ്ങൾക്കധികം ആ ഭവനം അതാ നിലനിൽക്കുന്നു. അത് അല്ലെ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ കഅബയുടെ ഒരു കല്ല്, അതിന്റെ ഒരു ചെറിയ കഷ്ണം അടർത്തി നീക്കുക എന്നതുപോലും എത്ര വലിയ ഗുരുതരമായ അപരാധമായിട്ടാണ് അത് മനസ്സിലേക്ക് തോന്നുന്നത്. എത്ര വലിയ കാര്യമായിട്ടാണ് കഅബ തകർക്കപ്പെടുക എന്നുള്ളതോ, കഅബയുടെ ഒരു ചെറിയ കല്ലിളക്കുക എന്നുള്ളത്. അവരതിനെ ബഹുമാനിക്കുന്ന രൂപം എത്ര അത്ഭുതകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിൽ മഹത്തരമായ ബറക്കത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് കഅബയാണ്. കഅബയുള്ള നാടാണത്. ആ നാട് അതിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അവിടെ മസ്ജിദുൽ ഹറാമുണ്ട്, അവിടെ കഅബയുണ്ട്, അവിടെ മഖാമു ഇബ്രാഹീമുണ്ട്, അവിടെ സംസം വെള്ളത്തിന്റെ കേന്ദ്രമാണ്, അവിടെ സഫായുണ്ട്, മർവയുണ്ട്, മിനയുണ്ട്, അറഫയുണ്ട്, അതുപോലെ തന്നെ മുസ്ദലിഫയുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഇബാദത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം. ആ സ്ഥലത്ത് ചെയ്യുന്ന ഇബാദത്തുകൾ അവക്ക് മഹത്തരമായ പ്രതിഫലമുണ്ട്. ഹറമിൽ വെച്ച് ചെയ്യുന്ന ഇബാദത്തുകൾ അവക്ക് പുറത്തുള്ള ഇബാദത്തുകളെക്കാൾ മഹത്തരമാണ്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റ് ഏത് മസ്ജിദുകളിൽ വെച്ച് ചെയ്യുന്ന ഇബാദത്തിനേക്കാളും മഹത്തരമാണ്. ലോകത്ത് ഏത് മസ്ജിദുകളിൽ വെച്ച് ചെയ്യുന്ന ഇബാദത്തുകളെക്കാളും മസ്ജിദുൽ ഹറാമിലുള്ള ഇബാദത്തുകൾ ശ്രേഷ്ഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്ന ഔവല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി ആദ്യമായി പടുത്തുയർത്തപ്പെട്ട ഭവനം ബക്കയിലുള്ള, ബക്ക എന്നത് ഉദ്ദേശിക്കുന്നത് മക്കയാണ്, മക്കയിലുള്ള കഅബയാണ്. ആ കേന്ദ്രത്തെക്കുറിച്ച്, ആ നാടിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ് മുബാറക്, അത് ബറക്കത്താക്കപ്പെട്ട നാടാണ്. വഹുദൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ അത് ഹിദായത്താണ്, സന്മാർഗമാണ്. നോക്കൂ, നിങ്ങൾ കഅബയെ കുറിച്ച് മക്കയെ കുറിച്ച് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന അനേകം ദൃഷ്ടാന്തങ്ങൾ ആ നാട്ടിൽ മാത്രമുണ്ട്. അവിടെ നോക്കൂ, നിങ്ങൾ ഹറമിന്റെ പരിസരത്തേക്ക് മുശ്രിക്കുകൾക്ക് പ്രവേശനമില്ല, മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ആ നാട് ഒരു മരുഭൂമിയിലാണ്, അതിന്റെ ചുറ്റും പർവ്വതങ്ങളാണ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ രൂപത്തിലാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭവനത്തെ എത്ര വർഷമാണ് ഈ രൂപത്തിൽ നിലനിർത്തിയത്. അന്ത്യനാളിന്റെ തൊട്ട് മുൻപ് വരെ കഅബ അതുപോലെ തന്നെ നിലനിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, കഅബ അന്ത്യനാളിന്റെ തൊട്ടുടനെ അപ്പോഴാണ് യുഹറിബുൽ കഅബത ദുസ്വൈഖതൈനി മിനൽ ഹബശ, ഹബശയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് വരുന്ന, എത്യോപ്യയിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ, ഒരു നേരിയ കണങ്കാലുള്ള മനുഷ്യൻ, അയാൾ കഅബയുടെ കല്ലുകൾ ഓരോന്നോരോന്നായി അന്ത്യനാളിന്റെ സന്ദർഭത്തിൽ തൊട്ടു മുൻപായി തകർക്കുന്നതാണ്. അതിന് കാരണമായി പറയപ്പെട്ടത് ആ നാട്ടിൽ ഈ ഹജ്ജ് ഉണ്ടാവില്ല ആ കാലഘട്ടത്തിൽ. ലോകത്ത് തിന്മ ചെയ്യുന്ന ആളുകൾ മാത്രം നിലനിൽക്കുന്ന, ഈമാനുള്ള ഒരു മനുഷ്യൻ പോലും ബാക്കിയില്ലാത്ത സമയമാണത്. ആ സന്ദർഭത്തിൽ മാത്രമാണ് അത് തകർക്കപ്പെടുന്നത്. അതുവരെ കഅബ അല്ലാഹു സംരക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ചരിത്രകാരന്മാരെ അത്ഭുതത്തിൽ നിലനിർത്തിയ സംഭവങ്ങളിലൊന്നാണ് കഅബ. കാരണം ഇതുപോലെ മറ്റൊരു ഭവനം ലോകത്തെവിടെയും ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. അതുപോലെ നിലനിന്നൊരു ഭവനം, ഇതുപോലെ ബഹുമാനിക്കപ്പെട്ടൊരു ഭവനം, ഇതുപോലെ ആദരിക്കപ്പെട്ടൊരു ഭവനം, വേറൊന്നുമില്ല. ജനങ്ങൾ ലോകത്തിലെ 7 അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ താല്പര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന വസ്തുക്കൾ എത്രമാത്രം നാട്ടിലുണ്ട്! ആ നാടുകളിലേക്കെല്ലാം ജനങ്ങൾ ഒഴുകിയെത്തുന്നതിന്റെ ഇരട്ടി ഇരട്ടി കഅബയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. സുബ്ഹാനല്ലാഹ്, അതിൽ വലിയ അത്ഭുതമുണ്ട്. അപ്പോൾ കഅബ അതിന്റെ ബറക്കത്ത് പ്രകടമായ ബറക്കത്താണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിഞ്ഞ നാടുകളിൽ പെട്ടതാണ് അൽ മദീന. മദീനക്കുള്ള ബറക്കത്ത് ഹദീസുകളിൽ ധാരാളം സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പ്രത്യേകതകളായി പല കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. മദീന അവിടേക്ക് ദജ്ജാൽ പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ മദീനയിൽ അവിടെ പ്ലേഗ് ബാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മദീനയെക്കുറിച്ച്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മദീന അതിന്റെ 2 ലാപത്തുകൾക്കിടയിൽ ഒരിക്കലും പ്ലേഗോ അതല്ലെങ്കിൽ ദജ്ജാലോ പ്രവേശിക്കുകയില്ല. ധാരാളം ഹദീസുകളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ശ്രേഷ്ഠതകൾ അറിയിച്ചതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഈമാന ലയഅരിസു ഇലൽ മദീനതി കമാ തഅരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹ. ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് കയറിപ്പോകുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് ചുരുങ്ങുന്നതാണ്. ഇത് മദീനയുടെ ശ്രേഷ്ഠതകളിൽ പെട്ടതാണ്, ഈമാനിന്റെ കേന്ദ്രമാണത്. അവിടെ നിന്നാണ് ഇസ്ലാം മക്ക, അവിടെ നിന്ന് മദീനയിലേക്ക് അത് പറിച്ചു നടപ്പെട്ടു. അവിടെ നിന്നാണ് ഇസ്ലാം പ്രചരിച്ചത്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അത് ഇസ്ലാം ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിയത് മദീനയിൽ നിന്നാണ്. മദീനയാണ് ഇസ്ലാമിനെ ആദ്യമായി ഹൃദയത്തോടുകൂടി സ്വീകരിച്ച നാട്. ജനങ്ങൾ പറയാറുണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയാറുണ്ട് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ നാട് അത് കീഴടക്കപ്പെട്ടത് ഒരു തുള്ളി രക്തപോലും ചിന്താതെയാണ്, മദീനയാണ്. ആ നാട് ഇസ്ലാമിനെ സ്വീകരിച്ചത് ഒരു തുള്ളി രക്തമോടെ ചിന്തിയിട്ടില്ല. ഇസ്ലാം അവിടേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി ഒരു തുള്ളി രക്തം പോലും ഇസ്ലാമിന്റെ പേരിൽ അവിടെ ചിന്തപ്പെട്ടിട്ടില്ല. ഇസ്ലാം ഹൃദയങ്ങളെ കീഴടക്കിയത് മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ബറക്കത്തിനു വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മദീനയിൽ അവിടെ വേട്ടയാടുന്നത് നിഷിദ്ധമാണ്. അവിടെ ഹറമിൽ മരങ്ങൾ പറിച്ചു നീക്കുന്നത്, അവിടെ വളർന്നു വന്ന മരങ്ങൾ പറിച്ചു നീക്കുന്നത് നിഷിദ്ധമാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ഉള്ളത്. മദീനയിലാണ് മസ്ജിദു ഖുബ ഉള്ളത്. മസ്ജിദുൻ നബവിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ, മാ ബൈന ബൈതി വ മിംബരി റൗദത്തു മിർ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് എന്റെ വീടിനും എന്റെ മിംബറിനും ഇടയിലുള്ള സ്ഥലം എന്ന് റസൂലുള്ള പറഞ്ഞ റൗദ, ആ റൗദ മസ്ജിദുൻ നബവിയിലാണ്, അത് മദീനയിലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഈന്തപ്പഴങ്ങൾ, അത് അവിടെയുള്ള അജ്വ, അത് സിഹറിനെ തകർക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് രോഗങ്ങൾ, പകർച്ചവ്യാധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കാരണത്താൽ നീങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, മൻ അറാദ അഹ്ലഹ ബിസൂഇൻ, ആരെങ്കിലും മദീനക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു പോകുന്നത് പോലെ അവനെ അലിയിച്ച് കളയുന്നതാണ്, അവനെ തകർത്ത് കളയുന്നതാണ്, നശിപ്പിച്ച് കളയുന്നതാണ്. ആരെങ്കിലും മദീനയിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം ആ നാട്ടുകാർക്ക് വരുത്താൻ ഉദ്ദേശിച്ചാൽ, സുബ്ഹാനല്ലാഹ്, അത്ര പ്രത്യേകതകൾ പറയപ്പെട്ട നാടാണ് മദീന എന്ന് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രേഷ്ഠത പറയപ്പെട്ട നാടുകളിലൊന്നാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ അല്ലാഹു സുബ്ഹാനഹു വതആല അത് മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു നൽകുമാറാകട്ടെ. മസ്ജിദുൽ അഖ്സ അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് ചൊരിഞ്ഞ മസ്ജിദുകളിൽ പെട്ടതാണ്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ് മിഅ്റാജ് ചെയ്യപ്പെട്ടത്, അതിന്റെ പരിസരത്ത് നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ من المسجد الحرام الى المسجد الاقصى الذي باركنا حوله. سبحان الذي اسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى. مسجد الحرام الى المسجد الاقصى اليك തന്റെ അടിമയായ റസൂലുള്ളയെ രാപ്രയാണം നടത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പരിശുദ്ധനായിരിക്കുന്നു. എന്നിട്ട് ആ നാടിനെക്കുറിച്ച് അല്ലാഹു പറയാൻ, എന്താണ് ആ നാടിന്റെ പ്രത്യേകത? الذي باركنا حوله, അതിന്റെ പരിസരങ്ങളിൽ നാം ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. മസ്ജിദുൽ അഖ്സ അത് ബറക്കത്തുള്ള നാടുകളിൽ പെട്ടതാണ്. അവിടെയുള്ള നിസ്കാരം മറ്റു മസ്ജിദുകളിലെ നിസ്കാരത്തിനേക്കാൾ പ്രതിഫലമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ തലാസതി മസാജിദ്, മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര പാടില്ല. മസ്ജിദുൽ ഹറാം വമസ്ജിദി ഹാദ വമസ്ജിദുൽ അഖ്സ, ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, രണ്ട് എന്റെ മസ്ജിദ് അതായത് റസൂലുള്ളയുടെ മസ്ജിദായ മസ്ജിദുൽ നബവി, മൂന്ന് മസ്ജിദുൽ അഖ്സ. ഈ മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അറിയിച്ചതായി കാണാം. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് മസ്ജിദുകൾ, അവക്ക് പ്രത്യേകതയുണ്ട്. ആ മൂന്ന് മസ്ജിദുകൾ നിൽക്കുന്ന നാട് അവക്കും പ്രത്യേകതയുണ്ട്. മക്കയ്ക്ക് പ്രത്യേകതയുണ്ട്, മദീനക്ക് പ്രത്യേകതയുണ്ട്, മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ഷാമിന് പ്രത്യേകതയുണ്ട്. ഷാം വിശുദ്ധ ഖുർആനിൽ പലതവണ അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്തുള്ള നാട് എന്ന് അറിയിച്ച നാടാണ് ഷാം. ഫിലസ്തീൻ, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ജോർദാൻ, അതുപോലെ സിറിയ, ഇങ്ങനെയുള്ള നാടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഷാം. ഷാം എന്നത് ഇന്നത്തെ സിറിയ മാത്രമല്ല, മറിച്ച് ജോർദാൻ, അതുപോലെ തന്നെ ഫിലസ്തീൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഈ പറഞ്ഞ ഷാം എന്ന പ്രദേശത്തിൽ ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിന്റെ പ്രത്യേകതയായി അവിടുന്ന് പറഞ്ഞു, ഇദാ ഫസദ അഹലു ഷാമി ഫലാ ഖൈറ ഫീകും, ഷാമുകാർ അവർ നശിച്ചാൽ നിങ്ങളിൽ പിന്നെ ഖൈറില്ല. ഷാമുകാർ തകർന്നാൽ, അവർക്ക് ദീൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങളിൽ ഖൈറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഷാമുകാരുടെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളിൽ, ധാരാളക്കണക്കിന് ഹദീസുകളിൽ ഷാമിന്റെ പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതായി കാണാം. അപ്പൊ ഈ മൂന്ന് മസ്ജിദുകൾക്കും അവ നിൽക്കുന്ന നാടുകൾക്കും പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകത പറയപ്പെട്ട, ബറക്കത്ത് ഉണ്ട് എന്ന് അറിയിക്കപ്പെട്ട നാടുകളിലൊന്നാണ് യമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, ജാഅ അഹ്ലുൽ യമൻ ഹും അറഖു അഫ്ഇദതൻ, ഇദാ യമനുകാർ വന്നിരിക്കുന്നു, ഹും അറഖു അഫ്ഇദ, അവരുടെ ഹൃദയം വളരെ നൈർമല്യമുള്ളതാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അൽ ഈമാനു യമാനിൻ, ഈമാൻ യമനി ഈമാനാണ്. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസം അത് യമനികളിൽ കൂടുതൽ കാണാൻ സാധിക്കും. വൽ ഫിഖ്ഹു യമാനിൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിലുള്ള അവഗാഹം യമനുകാരിൽ കാണാൻ സാധിക്കും. വൽ ഹിക്മത്തു യമാനിയ, ഹിക്മത്ത് യമനികളിലെ ഹിക്മത്താണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, യഥാർത്ഥത്തിൽ യമനിൽ നിന്നാണ് അറബികൾ അവരുടെ അസൽ വരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഖൈർ അറബികളിൽ പൊതുവെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യമൻ എന്ന പ്രദേശം അത് ഇസ്ലാം സ്വീകരിക്കുന്നതിലും അത് ഉൾക്കൊള്ളുന്നതിലും വളരെ മുൻപിൽ നിന്ന പ്രദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്ത് അവതരിച്ചത് യമനിൽ നിന്ന് വലിയ ഒരു കൂട്ടം ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിലാണ്. വലിയൊരു വിഭാഗം ആളുകൾ യമനിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടുവന്നു. ആ സന്ദർഭത്തിലാണ് സൂറത്തുൽ അന്നസർ അവതരിക്കുന്നത്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അവരുടെ വരവ് കണ്ടപ്പോൾ റസൂലുള്ളയും അവിടുത്തെ സഹാബികളും സന്തോഷിച്ചു എന്നാൽ അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും യമൻകാരുടെ വരവ് കണ്ട് കരഞ്ഞു എന്നാൽ. കാരണം ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി യമനിൽ നിന്ന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് വന്നതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിൽ ശ്രേഷ്ഠതകൾ പറയപ്പെട്ട നാടുകളുണ്ട്. ആ നാടുകളിലെ ബറക്കത്തുകൾ അന്വേഷിക്കേണ്ടത് ആ നാടുകളിൽ താമസിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ആ നാടുകളിലെ ഇബാദത്തുകൾ പ്രവർത്തിച്ചുകൊണ്ടോ ഒക്കെയാണ്. ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ ഹറമിന്റെ കാര്യം. ഹറമിൽ താമസിക്കുന്നവർ അവിടെ ചെയ്യുന്ന തിന്മ മറ്റു നാടുകളിൽ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമാണ്. ഹറമിന്റെ പരിസരത്ത് ചെയ്യുന്ന തിന്മ മറ്റു നാടുകളിൽ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമാണ്. അവിടെ ചെയ്യുന്ന നന്മ മറ്റു നാടുകളിൽ ചെയ്യുന്ന നന്മയേക്കാൾ കൂടുതൽ പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് ചില ആളുകൾ ഉംറക്കും അതുപോലെ ഹജ്ജിനുമൊക്കെ പോയി കഴിഞ്ഞാൽ അവനാന്റെ നാട്ടിൽ എങ്ങനെയാണോ അതേപോലെ ഹറമിൽ കഴിയുന്നത് കാണാം. മസ്ജിദിലേക്ക് വന്നാൽ മാത്രം, മസ്ജിദ് ഹറമിലേക്ക് പ്രവേശിച്ചാലും മസ്ജിദ് നബിയിലേക്ക് കയറിയാലും മാത്രം ദീന് വരുന്ന ചില ആളുകളുണ്ട്. മറ്റു സന്ദർഭത്തിൽ മസ്ജിദ് കണ്ട് പുറത്തേക്കിറങ്ങിയാൽ പിന്നെ കണ്ണു താഴ്ത്തുന്നില്ല, പിന്നെ പ്രവർത്തനങ്ങളിൽ മിതത്വം പാലിക്കുന്നില്ല. എവിടെയും താമസിക്കുന്നത് പോലെ ഹറമിൽ താമസിക്കരുത്. അവിടെ ചെയ്യുന്ന തെറ്റുകൾ മറ്റു നാടുകളിൽ ചെയ്യുന്ന തെറ്റുകളെക്കാൾ ഗുരുതരമാണ്. അവിടെ ചെയ്യുന്ന നന്മകൾ മറ്റു നാടുകളിലെ നന്മകളെക്കാൾ പ്രതിഫലാർഹമാണ്. മാത്രമല്ല മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ചിലർ മദീനയിൽ നിന്ന് പുറത്തു പോകുന്നത് തന്നെ അവരിൽ പലരും മടി കാണിച്ചിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറത്തു പോയാൽ അദ്ദേഹം ഉടനടി തിരിച്ചു വരും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്തു പോയാൽ മദീനയിലേക്ക് മദീനയുടെ അതിര് കണ്ടാൽ അവിടുന്ന് ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ ആഞ്ഞു വലിക്കും, അതിനെ വേഗതയിൽ നടത്തും. മദീനയെ അവിടുന്ന് കണ്ടാൽ റസൂലുള്ളാ അതിലേക്ക് ഹൃദയത്തിലെ സ്നേഹത്തോടുകൂടി ആ നാട്ടിലേക്ക് അടുത്തു ചെല്ലുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ട നാടുകളുണ്ട്. അതാണ് ഒന്നാമത്തെ രൂപം. ബറക്കത്ത് ചിലപ്പോൾ ചില നാടുകളിലായിരിക്കും നിശ്ചയിക്കപ്പെടുക. അങ്ങനെ ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ട ചില നാടുകളാണ് ഈ പറഞ്ഞവയെല്ലാം. അതുപോലെ തന്നെ ചിലപ്പോൾ ബറക്കത്തുകൾ നിശ്ചയിക്കപ്പെടുക സമയങ്ങളിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ചില സമയങ്ങളിൽ ചിലപ്പോൾ ബറക്കത്ത് നിശ്ചയിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം റമദാൻ മാസമാണ്. റമദാൻ മാസം മഹത്തരമായ ബറക്കത്തുകളുടെ മാസമാണ്. ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അല്ല, എല്ലാ കിതാബുകളും എല്ലാ വേദഗ്രന്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത് റമദാനിലാണ്. തൗറാത്ത് അവതരിപ്പിച്ചത് റമദാനിലാണ്. ഇഞ്ചീൽ അവതരിപ്പിച്ചത് റമദാനിലാണ്. സബൂർ അവതരിപ്പിച്ചത് റമദാനിലാണ്. സുഹഫ് ഇബ്രാഹിം മൂസ ഇപ്പറഞ്ഞവയെല്ലാം അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതും റമദാനിലാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിൽ ധാരാളം നന്മകൾ അതിനുണ്ട്. അതിൽപ്പെട്ടതാണ് ആ മാസത്തിൽ നരകത്തിന്റെ കവാടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊട്ടിയടക്കും, സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നിടും. ആ മാസത്തിൽ പിശാചിക്കൾ അവയിലെ ധിക്കാരികളായ കഠിനന്മാരായ പിശാചിക്കൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ബന്ധിക്കും. അതുപോലെ തന്നെ ആ മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നത് നിർബന്ധമാണ്. ആ മാസത്തിലെ നോമ്പ് തിന്മകൾ പുറത്തു കിട്ടാനുള്ള വലിയ കാരണങ്ങളിലൊന്നാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ കാരണങ്ങളിൽ പെട്ടതാണ്. എണ്ണമില്ലാത്ത പിന്നെ കണക്കില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്ന പ്രവർത്തനങ്ങളിൽ പലതും റമദാൻ മാസത്തിലാണുള്ളത്. അതിനൊപ്പം റമദാൻ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മാസം രാത്രിയാണ്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ ഉള്ളതുപോലെ ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളെക്കാൾ മഹത്തരമായ ഒരു രാത്രി ആ മാസത്തിലുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ രൂപത്തിൽ അനേകം ബറക്കത്തുകൾ നിശ്ചയിക്കപ്പെട്ട സമയമാണ് റമദാൻ മാസം. അതുപോലെ തന്നെ ഖൈർ നിശ്ചയിക്കപ്പെട്ട മാസങ്ങളിൽ പെട്ടതാണ് അഷ്ഹുറുൽ ഹുറും, പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങൾ. അതേതൊക്കെയാണ്? ഹജ്ജിന്റെ മാസങ്ങൾ മൂന്നെണ്ണം. ഏതൊക്കെ ഹജ്ജിന്റെ മാസം? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ദുൽഖഅദ ഹജ്ജിന് ആളുകൾ കഅബയിലേക്ക് പോകുന്ന സമയമാണ്. ദുൽഹിജ്ജ മാസം ഹജ്ജിന്റെ മാസമാണ്. മുഹറം മാസം തിരിച്ചു വരുന്ന മാസമാണ്. ഈ മാസങ്ങൾ അഷ്ഹുറുൽ ഹുറുമാക്കാനുള്ള കാരണം എന്താണ്? ആളുകൾക്ക് നിർഭയത്വത്തോടുകൂടി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ മാസത്തിൽ യുദ്ധങ്ങൾ പാടില്ല. പിന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മാസം, അതേതാണ്? റജബ് മാസം. അപ്പൊ ഈ നാല് മാസങ്ങൾ ബറക്കത്തുള്ള മാസങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ബറക്കത്തുള്ള സമയങ്ങളിൽ പെട്ടതാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ. അതിലാണ് അറഫയുള്ളത്, അതിലാണ് പെരുന്നാൾ ഉള്ളത്, അതിലാണ് അതുപോലെ തന്നെ അയ്യാമു തശ്രീഖ് ഉള്ളത്, അതുപോലെ അതിലാണ് അറഫയുള്ളത്. ഈ പറഞ്ഞ ദിവസങ്ങളെല്ലാം ആദ്യത്തെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിവസങ്ങളിലാണ്. അതിൽ അയ്യാമു തശ്രീഖ് 11, 12, 13 ഈ പറഞ്ഞ ദിവസങ്ങളെല്ലാം ഇസ്ലാമിൽ പ്രത്യേകത പറയപ്പെട്ട ദിവസങ്ങളാണ്. അതുപോലെ ബറക്കത്തുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ജുമുഅ, നാളത്തെ ദിവസം. അതുപോലെ തന്നെ തിങ്കളും വ്യാഴാഴ്ച ദിവസം, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുണ്ട്. ആ ദിവസങ്ങളിലാണ് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഉയർത്തുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദിവസങ്ങളിൽ നന്മയിൽ കഴിയണം. പൊതുവെ വൈകുന്നേരങ്ങൾ നന്മയിലായിരിക്കണം. കാരണം വൈകുന്നേരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുന്ന സമയങ്ങളിൽ പെട്ടതാണ്. ആ സമയത്ത് ഹറാമുകളിൽ കഴിഞ്ഞുകൂടുന്നത് നാം ശ്രദ്ധിക്കണം. കാരണം ദിവസം അവസാനിക്കുന്ന സമയമാണത്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ ഒന്നാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക്, ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ആ പറഞ്ഞ സന്ദർഭം. ഇങ്ങനെ സമയത്തിൽ ചില സമയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് ചില വാക്കുകൾ, ചില സംസാരങ്ങൾ. ഉദാഹരണത്തിന് ഖുർആൻ, അതിലുള്ള ബറക്കത്തുകളെ കുറിച്ച് ചിലത് നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ദിക്റുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അൽ അമ്റു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, ഇതിലെല്ലാം ബറക്കത്തുകളുണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതിലുള്ള ബറക്കത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. ഔ ലയൂഷികന്നല്ലാഹ് അൻ യബഅഥ അലൈക്കും ഇഖാബൻ മിനൽ സമാ ثم لتدعونഹു ഫലാ യസ്തജാബു ലക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ നന്മ പറഞ്ഞിട്ടില്ലെങ്കിൽ, തിന്മ വിരോധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ആകാശത്തുനിന്ന് ശിക്ഷയിറക്കും. പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും, അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല. നന്മ കൽപ്പിക്കാതിരിക്കുകയും തിന്മ വിരോധിക്കാതിരിക്കുകയും ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല എന്ന് പറയുന്നത് നേരെ വിപരീതാർത്ഥം എന്താ? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്താൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അത് അതിന്റെ ബറക്കത്തിൽ പെട്ടതാണ്. അപ്പോൾ വാക്കുകൾ, സംസാരങ്ങൾ, അവയിൽ ചിലതിന് ബറക്കത്തുണ്ട്. മാത്രമല്ല ചില വ്യക്തികൾ, അവർ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യുന്നവർ, അത്തരം ആളുകളിൽ അള്ളാഹു ബറക്കത്ത് നിശ്ചയിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം. ഇസ്ലാമിക ചരിത്രത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക നാട് വികസിച്ചതുപോലെ, ആ നാടിന്റെ അതിരുകൾ വികസിച്ചതുപോലെ മറ്റൊരു കാലഘട്ടത്തിലും കാണാൻ സാധിക്കുകയില്ല. അത്രമാത്രം വേഗതയിൽ ഇസ്ലാം നാടുകളിലേക്ക് പ്രചരിച്ചു, ആളുകൾ മുസ്ലിമീങ്ങളാവാൻ തുടങ്ങി. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് പറയപ്പെട്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണമായിരുന്നു. അദ്ദേഹം ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു എന്നാണ്. അതിന്റെ ബറക്കത്ത് അദ്ദേഹത്തിന്റെ രാജ്യത്തുണ്ടായിരുന്നു എന്നാണ്. ധാരാളം നന്മകൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ശമ്പത്തിൽ വർധനമുണ്ടായത്. ശമ്പത്ത് ധാരാളം വർദ്ധിച്ചു. ചില പണ്ഡിതന്മാർ റസൂലുള്ളാഹിയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞ അല്ലേ, നാളെ നിങ്ങൾക്കൊരു കാലം വരും, ജനങ്ങൾ അവന്റെ സ്വർണവും കയ്യിലേന്തി അതിന്റെ സക്കാത്ത് കൊടുക്കുന്നതിന് വേണ്ടി ആളുകൾ വീട്ടിൽ പോയി ഇങ്ങനെ ചോദിക്കും, ഇതാ എന്റെ കയ്യിൽ സക്കാത്തിന്റെ ആർക്കെങ്കിലും വേണോ? അപ്പൊ ആൾക്കാർ പറയുന്നത് ഇന്നലെ വന്നിരുന്നെങ്കിൽ എനിക്ക് ആവശ്യം, ഇന്ന ആവശ്യമില്ല. അങ്ങനെ സമ്പത്ത് വർദ്ധിക്കുന്ന കാലഘട്ടം അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിലാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം അതിനുമാത്രം സമ്പത്തിൽ വർധനമുണ്ടായി. അത് അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണത്തിന്റെ ബറക്കത്തുകളിൽ ഒന്നായി പണ്ഡിതന്മാരെ എണ്ണിയിട്ട്. അദ്ദേഹം വഫാത്താകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ആ നാട്ടിൽ മദീനയിലെ ഫിത്നക്കാരായ ചില ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കൊല്ലപ്പെടുന്ന സമയത്തും അദ്ദേഹം ഖുർആൻ പാരായണത്തിലായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇസ്ലാമിലെ യുദ്ധം വിജയിക്കാനുള്ള വഴികളിലൊന്ന് നാവിൽ ദിക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിന്റെ ചരിത്രം അല്ലാഹു വിശദീകരിച്ച സന്ദർഭത്തിൽ ദിക്റിനെ കുറിച്ച് പറഞ്ഞതായി കാണാം. ദിക്ർ അതിന്റെ ബറക്കത്തിൽ പെട്ടതാണ് അല്ലാഹു വിജയം നൽകുക എന്നത്. ലഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ സലഫുകൾ പറഞ്ഞതായി കാണാം, ദാരിദ്ര്യം നീക്കുന്നതിന് അതിനേക്കാൾ സഹായിക്കുന്ന മറ്റൊരു ദിക്റുമില്ല. ലഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അത് അധികരിപ്പിക്കുക. അതുപോലെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കാൻ അതിനുള്ള ദിക്റുകളിൽ പെട്ടതാണ് ഇസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അത് അത്ഭുതകരമായ ദിക്റാണ് ഇസ്തഗ്ഫിറുല്ലാഹ്. ഒരിക്കൽ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല, സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹുവിനോട് ഇസ്തഗ്ഫാർ തേടുക. വേറെ ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലാകെ വരൾച്ചയാണ്, ഇസ്തഗ്ഫിറില്ല, അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുക. വേറെ ഒരാൾ പറഞ്ഞു, മഴയില്ല, നാട്ടിൽ മഴ പെയ്യുന്നില്ല, ഇസ്തഗ്ഫിറില്ല. കേട്ടിരുന്ന ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വ്യത്യസ്ത ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത മറുപടിയല്ലോ ഒന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ. അദ്ദേഹം സൂറത്തു നൂഹിലെ ആയത്തുകളാണ് ഓതിയത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞ വാക്ക്, വഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലി വബനീന. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഇതാ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അള്ളാഹു നിങ്ങൾക്ക് മഴ ഇറക്കി തരും, അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകും, നിങ്ങൾക്ക് സമ്പത്ത് നൽകും. അപ്പോൾ ഇസ്തിഗ്ഫാർ, അത് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിക്കണം. ഒരാളുടെ ചരിത്രമായി അവർ പറഞ്ഞതായി കാണാം. ഒരാൾ അദ്ദേഹത്തിന്റെ കടയിൽ തീരെ കച്ചവടമില്ല, ആളുകൾക്ക് മൊത്തത്തിൽ കച്ചവടത്തിൽ പ്രയാസം. അങ്ങനെ അയാൾ ദിവസവും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ അയാൾ തുടങ്ങിയതിന് ശേഷം അയാളുടെ കടയിൽ കച്ചവടം വർദ്ധിക്കാൻ തുടങ്ങി. ചുറ്റുപാടുള്ള കടകളിൽ കച്ചവടം കാണുന്നില്ല, അയാളുടെ കടയിൽ കച്ചവടം വർദ്ധിക്കാൻ തുടങ്ങി. നമ്മളിൽ പലരും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച വഴികൾ പലതും ശ്രദ്ധിക്കാറില്ല. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആവലാദികൾ ബോധിപ്പിക്കാനും നാവിൽ അതിങ്ങനെ എടുത്തു പറയുന്ന നേരം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും ദിക്റുകൾ അധികരിപ്പിക്കുകയും ചെയ്താൽ ഖൈറുകൾ നമ്മൾ അറിയാത്ത രൂപത്തിൽ അള്ളാഹു വർദ്ധിപ്പിക്കും. മനസ്സിൽ ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ചില ആളുകൾ മാനസിക പ്രയാസങ്ങൾ കാരണം രോഗം ബാധിച്ച് ഡോക്ടറുടെ അടുക്കൽ മാനസിക ഡോക്ടറെ അടുത്ത് പോകുന്നതാണ്, അള്ളാഹുവിന്റെ ദിക്ർ നീ വർദ്ധിപ്പിക്കും, നിന്റെ കൽബിലെ രോഗങ്ങൾ മാറ്റിത്തരും അള്ളാഹു സുബ്ഹാനഹു വതആല. നമ്മുടെ അടുക്കലുള്ള പരിഹാരങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് രോഗത്തിലുള്ള പരിഹാരം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമാക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ മറന്നുപോവുകയോ അശ്രദ്ധരാവുകയോ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ദിക്റുകളിൽ ബറക്കത്തുണ്ട്. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങളിൽ ബറക്കത്തുണ്ട്. മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു, സ്ഥലം, സമയം, അതുപോലെ വാക്കുകൾ. അതുപോലെ നാലാമത്തെ കാര്യം, ഭക്ഷണത്തിൽ ചില ഭക്ഷണങ്ങളിൽ ബറക്കത്തുണ്ട്. ഉദാഹരണത്തിന് തേൻ, തേനിൽ ബറക്കത്തുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞ പാനീയമാണ് തേൻ എന്നത്. തേനിൽ ബറക്കത്തുണ്ട്, അതിൽ രോഗത്തിന് ശമനമുണ്ട്, ആരോഗ്യത്തിൽ മാറ്റമുണ്ടാക്കാൻ അത് അതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ കരിഞ്ജീരകം, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഹബ്ബത്തു സൗദ ഷിഫാഉ മിൻ കുല്ലി ദാ, കരിഞ്ജീരകം എല്ലാ രോഗത്തിൽ നിന്നുമുള്ള ഷിഫാ അതിലുണ്ട്, ഇല്ല ശാം, മരണമൊഴികെ. അതുപോലെ തന്നെ ജംജം, അതിൽ ധാരാളം ബറക്കത്തുണ്ട്. മഴവെള്ളം, അത് കുടിക്കുന്നതിൽ ബറക്കത്തുണ്ട്. അതുപോലെ തന്നെ ബറക്കത്തുള്ള അനേകം ഭക്ഷണങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് എത്തീൻ, അത്തിപ്പഴം. അത്തിപ്പഴത്തെ കുറിച്ച് പണ്ഡിതന്മാർ ചില പറഞ്ഞതായിക്കാണ്, അത് പിന്നെ ദുഃഖം ബാധിച്ച ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഭക്ഷണങ്ങളിൽപ്പെട്ടതാണ്, മുഫർറിഹാത്ത്, സന്തോഷം പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങളിൽപ്പെട്ടതായി ചില പണ്ഡിതന്മാർ അത്തിപ്പഴത്തെ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചു തന്ന ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഫലങ്ങളുമുണ്ട്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇന്ന് മുസ്ലിമീങ്ങളുടെ കഥ അവസ്ഥ വളരെ സങ്കടകരമാണ്. അവരാണ് കൂടുതൽ ഹോസ്പിറ്റലുകളിലുള്ളത്, അവരാണ് കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വഴികളിൽ പലതും അത് ഒരു ദിവസത്തേക്ക് രണ്ടു ദിവസത്തേക്ക് ഉപയോഗപ്പെടുത്തി നോക്കിയാൽ പോലും പല രോഗങ്ങൾക്കും അതുകൊണ്ട് ശമനമുണ്ടാകും, പല പ്രയാസങ്ങളും അതുകൊണ്ട് അവസാനിക്കും. ഈ പറഞ്ഞതിലെല്ലാം ധാരാളം ബറക്കത്തുകളുണ്ട്. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത് തബറുക്കിന്റെ രൂപങ്ങളിൽ, സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട രൂപങ്ങളിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ബറക്കത്തെടുക്കുക എന്ന രൂപമാണ്. അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ച് പ്രധാനമായ വിഷയമായതുകൊണ്ടാണ് ഞാൻ അവസാനത്തേക്ക് മാറ്റിവെച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുള്ള തബറുക്ക് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട തബറുക്കിൽപ്പെട്ടതാണ്. അവരിൽ നിന്ന് ആ രൂപത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കുകൾ ബറക്കത്തുള്ള വാക്കുകളാണ്, അവിടുത്തെ പ്രവർത്തികൾ ബറക്കത്തുള്ള പ്രവർത്തികളാണ്, റസൂലുള്ളാഹിയുടെ ശരീരം ബറക്കത്തുള്ള ശരീരമാണ്. റസൂലുള്ളാഹിന്റെ വാക്കിൽ ബറക്കത്തുള്ളതുപോലെ, അവിടുത്തെ പ്രവർത്തനത്തിൽ ബറക്കത്തുള്ളതുപോലെ, അവിടുത്തെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് നിശ്ചയിച്ചതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം കൊണ്ട് ബറക്കത്തെടുത്തത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകളിൽ തന്നെ ധാരാളക്കണക്കിന് സ്ഥിരപ്പെട്ടതായി കാണാം. അവിടുത്തെ ശരീരാവയവങ്ങൾ കൊണ്ട്, അവിടുത്തെ വസ്ത്രം കൊണ്ട്, അവിടുത്തെ മോതിരം കൊണ്ട്, അവിടുത്തെ മുടി കൊണ്ട്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സഹാബികൾ ബറക്കത്തെടുത്ത സംഭവങ്ങൾ ഹദീസിൽ ധാരാളക്കണക്കിന് കാണാൻ സാധിക്കും. ആ പറഞ്ഞ ബറക്കത്ത് തബറുക്കിന്റെ രൂപം അത് ശിർക്കായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ അത് തെറ്റായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ അതിൽ ഒളിവുണ്ടായിരുന്നെങ്കിൽ, അതിരുകവിച്ചിലുണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കുമായിരുന്നു. പക്ഷെ റസൂൽ വിലക്കിയിട്ടില്ല. നമ്മൾ മുൻപ് കേട്ട ഹദീസുകളിൽ പലതിലും അല്ലെ, റസൂലുള്ളയെ ചെറിയ ചില വാക്കുകളിൽ അവിടുത്തെ പുകഴ്ത്തിയപ്പോൾ വരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിനെ തിരുത്തിയിട്ടുണ്ട്. ചെറിയ വാക്കുകൾ, അൻത സയ്യിദുന ഇബ്നു സയ്യിദിന, നബിയെ താങ്കൾ ഞങ്ങളുടെ സയ്യിദാൻ, ഞങ്ങളുടെ സയ്യിദിന്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരുത്തി കൊടുക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും സഹാബി വന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ, ഉടനെ നബി തിരുത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞു, അജഅൽതനി വല്ലാഹ നിദ്ദ ഖുൽ മാഷാ അല്ലാഹു വഹ്ദഹ, നീ എന്നെയും അല്ലാഹുവിനെയും തുല്യനാക്കുകയാണോ, നീ പറയുക അല്ലാഹു മാത്രം ഉദ്ദേശിച്ചാൽ. ഇങ്ങനെയൊക്കെ റസൂൽ തിരുത്തിയിട്ടുണ്ട് എങ്കിലും സഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം കൊണ്ട് ബറക്കത്തെടുത്ത സന്ദർഭങ്ങളിൽ അവിടുന്ന് അവരെ തിരുത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ സന്ദർഭം വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദ്ഷ്തക യഖ്റഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത് വയൻഫുസ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായാൽ അവിടുന്ന് മുഅവ്വിദാത്തുകൾ പാരായണം ചെയ്യും, എന്നിട്ട് ശരീരത്തിൽ ഊതി തടവും. ഫലമ്മഷ്തദ്ദ വജഉ കുന്തു അഖ്റഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിഹ. അള്ളാഹുവിന്റെ റസൂലിന് രോഗം കഠിനമായപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ ഊതിക്കൊടുക്കുകയും എന്നിട്ട് റസൂലുള്ളയുടെ കൈകൾ കൊണ്ട് അവിടുത്തെ ശരീരത്തിൽ തടവിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്തിനാ നബിയുടെ കൈ ഉപയോഗിച്ചത്? റജാഅ ബറകതിഹ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൾക്ക് ബറക്കത്തുണ്ട് എന്നതുകൊണ്ട്. ആ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് റസൂലുള്ളയുടെ കൈകൊണ്ട് ഞാൻ അവിടുത്തെ ശരീരത്തിൽ തടവിക്കൊടുക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അതുപോലെ സമാനമായ ഹദീസുകൾ ധാരാളം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കൊണ്ട് ബറക്കത്തെടുത്ത സംഭവങ്ങൾ ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത മിന, റസൂലുള്ള മിനയിൽ വന്നു ഹജ്ജിന്റെ സന്ദർഭത്തിൽ. فاتى الجمره فرماها جمريل وان الرسول كلرنو ثم اتى منزله بمنا ونحر ان الرسول الله منيليك تيرിച്ചു വരികയും അവിടുന്ന് ബലി അർപ്പിക്കുകയും ചെയ്തു. ثم قال للحلاق എന്നിട്ട് അവിടുന്ന് മുടി വടിക്കുന്നയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു خذ واشار الى جانبه الايمن رسول الله صلى الله عليه وسلم അവിടുത്തെ വലതുഭാഗം വടിക്കാൻ കാണിച്ചു കൊടുത്തു. മുടി വടിക്കുമ്പോൾ ആദ്യം വലതുഭാഗമാണ് വടിക്കേണ്ടത്. അലജാനിബിൽ അയ്മൻ വലതുഭാഗം വടിക്കാൻ പറഞ്ഞു. സുമ്മൽ ഐസർ പിന്നെ വലത് ഇടതുഭാഗം വടിക്കാൻ പറഞ്ഞു. സുമ്മ ജഅല യുഅതീഹി الناس പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുടി ജനങ്ങൾക്ക് നൽകാൻ തുടങ്ങി. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വ്യക്തമായി വന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവർ ഈ കയ്യിൽ ലഭിച്ച മുടി അത് സഹാബികൾ നഷ്ടപ്പെട്ടു പോകാതെ ഒരു മുടി പോലും കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ ആളുകളെ ഏൽപ്പിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസിൽ കാണാം, ലഖദ് റഅയ്തു റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹല്ലാഖു യഹ്ലിഖു, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടുത്തെ മുടി പിന്നെ വടിക്കുന്നയാൾ ഇങ്ങനെ വടിച്ചു കൊടുക്കുകയാണ്. വഅതാഫ ബിഹി അസ്ഹാബു, അവിടുത്തെ മുടിയുമായി സഹാബികൾ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ചുറ്റി നടക്കുന്നുണ്ട്. അവർ ഫമാ യുരീദൂന അൻ തഖഅ ശഅറ ഇല്ലാ ഫിയദി റജുൽ, അവിടുത്തെ മുടി അതിലൊന്നുപോലും ഒരാളുടെയും കയ്യിൽ പോകാതെ ഒരാളുടെയും കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കാൻ അവർ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാൻ. ഇമാം അന്നവ റഹിമഹുള്ളാഹി ഹദീസിൽ നിന്ന് തെളിവെടുത്തുകൊണ്ട് പറഞ്ഞതായി കാണാം, അനേക മുഫസ്സിറുകൾ പറഞ്ഞതായി, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരാവയവങ്ങൾ കൊണ്ട് ബറക്കത്തെടുക്കാം, അത് അനുവദനീയമാണ് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. അതുപോലെ തന്നെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമിനീര് കൊണ്ട് ബറക്കത്തെടുത്തിരുന്നു. ഹദീസിൽ ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മനോഹരമായൊരു ചരിത്രമുണ്ട്. ഹുദൈബിയ സന്ധി നടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഹുദൈബിയയിൽ തമ്പടിച്ചിരിക്കുന്നു. മുശ്രിക്കുകൾ അവർക്ക് എതിരായി മക്കയുടെ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിയും സഹാബത്തും ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, അവരത് തടഞ്ഞു വച്ചിരിക്കുകയാണ്. അങ്ങനെ മുശ്രിക്കുകൾക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ സന്ധി സംഭാഷണങ്ങൾ ആരംഭിച്ചു. മുശ്രിക്കുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെ സന്ധി സംഭാഷണത്തിന് വേണ്ടി റസൂലുള്ളാഹിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി എന്ന അദ്ദേഹം പിന്നീട് സഹാബി ആയാളാണ്, അദ്ദേഹം മുശ്രിക്കായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം റസൂലുള്ളയെ കാണാൻ വേണ്ടി വന്നു സന്ധി സംഭാഷണത്തിന് വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ച് അദ്ദേഹം മുശ്രിക്കുകളുടെ അടുക്കലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലഖദ് വഫത്തു അലൽ മുലൂക്ക്, ഞാനിതാ രാജാക്കന്മാരുടെ അടുക്കൽ നിവേദക സംഘങ്ങളുമായി ചെന്നിട്ടുണ്ട്, കൊട്ടാരങ്ങളിലേക്ക് കയറി ചെന്നിട്ടുണ്ട്, ഒരാളെപ്പോലും അവരുടെ അനുചരന്മാർ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നത് പോലെ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം കണ്ട കാഴ്ച പറഞ്ഞു കൊടുക്കാം. വമാ തനഹമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫ് റജുലിൻ മിൻഹും, അള്ളാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്നൊരു ഉമിനീര് പുറത്തു വന്നാൽ അത് അവരിൽ ആരുടെയെങ്കിലും കയ്യിൽ അവരത് സ്വീകരിക്കാതിരിക്കുന്നതായി ഞാൻ കാണുന്നില്ല. ഉർവത്ത് ഇബ്നു മസ്ഊദിൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമിനീർ പുറത്തേക്ക് വന്നാൽ സഹാബികൾ അവരുടെ കൈകളിൽ അത് ശേഖരിക്കുകയാണ്. ഫദലക ബിഹ വജ്ഹഹു വജിൽദഹ, അവന്റെ മുഖത്ത് അത് പുരട്ടുകയാണ്, തൊലിയിൽ അത് ശരീരത്തിൽ പുരട്ടുകയാണ്. وَإِذَا أَمْرَهُمْ ابْتَدَرُوا أَمْرَهُ അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും കൽപ്പന പറഞ്ഞാൽ ആ കൽപ്പന പ്രാവർത്തികമാക്കാൻ അവർ ധൃതി കൂട്ടുകയാണ്. وَإِذَا تَوَضَّأَ كَادُوا يَقْتَتِلُونَ عَلَى وَضُوئِهِ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വുദു എടുത്താൽ ആ വെള്ളത്തിന് വേണ്ടി അവർ പരസ്പരം മത്സരിക്കുകയാണ്. وَإِذَا تَكَلَّمَ خَفَضُوا صَوْتَهُ അവിടുന്ന് സംസാരിച്ചാൽ അവർ ശബ്ദം താഴ്ത്തുകയാണ്. وَمَا يُحِدُّونَ إِلَيْهِ النَّظَرَ تَعْظِيمًا لَهُ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആദരവ് കാരണത്താൽ റസൂലുള്ളയുടെ മുഖത്തേക്ക് അവർ തറപ്പിച്ചു നോക്കുന്നു പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ കാണിച്ച ആദരവാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വല്ലാഹു അലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ അവിടുന്ന് വന്ന ഈ സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ അൻസാറുകളെ ഈ പറഞ്ഞ പ്രശ്നത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി ചില തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. മുഹമ്മദിനെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ വേഗം രക്ഷപ്പെട്ടു പോയിക്കോ എന്ന രൂപത്തിൽ അവരിൽ ചിലരുടെ അടുക്കൽ നിന്ന് സംസാരം വന്നിരുന്നു. അവർക്ക് റസൂലുള്ളയെ ഞങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി നൽകുന്നതിനായിരിക്കാം ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ സഹാബികൾ ഈ രൂപത്തിൽ പെരുമാറിയത്. അതല്ലെങ്കിൽ റസൂൽ ഇരിക്കുന്ന എല്ലാ സമയത്തും അവരിങ്ങനെ ചെയ്തിരുന്നില്ല. അവിടുത്തെ ഉമിനീര് ശേഖരിക്കുക എന്നത് ചെയ്തിരുന്നില്ല. ആ കാര്യത്തിൽ അവർ ഇത്ര കൂടുതൽ ചെയ്തത് തീരെ ചെയ്തിരുന്നില്ല എന്നല്ല, മറിച്ച് ഈ രൂപത്തിൽ റസൂലുള്ളയുടെ ഒരു ഉമിനീര് പ്രത്യേക എത്തുമ്പോഴത്തേക്ക് അവരത് ശേഖരിക്കുക എന്നത് ഹുദൈബിയ സന്ധിയിൽ അവരങ്ങനെ ചെയ്യാനുള്ള കാരണം വല്ലാഹു അലം മക്കയിലെ മുശ്രിക്കുകളെ ബോധ്യപ്പെടുത്താനാണ്. ഞങ്ങളുടെ റസൂലിനെ ഞങ്ങൾ ആദരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ നബിയെ ഞങ്ങൾ വിട്ടുപോവുകയില്ല, ഈ നബിയെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല, ഈ നബിയെ ഞങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ വിട്ടുകൊടുക്കുകയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നതിനാണ് സഹാബികൾ ഈ രൂപത്തിൽ പ്രവർത്തിച്ചത് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയർപ്പ് തുള്ളികൾ, അതുകൊണ്ട് സഹാബികൾ ബർക്കത്തെടുത്തിരുന്നു. റസൂലുള്ളയുടെ വിയർപ്പ് അത് അത്തറിനേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, كان النبي صلى الله عليه وسلم يدخل بيت ام سليم الله ان رسول ام سليم ന്റെ വീട്ടിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു. فينام على فراشها ام سليم ന്റെ വീട്ടിൽ റസൂൽ കിടക്കാറുണ്ടായിരുന്നു. കാരണം ഉമ്മു സുലൈമും റസൂലുള്ളയും തമ്മിൽ മുലകുടി ബന്ധത്തിൽ സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈമിന്റെ വീട്ടിൽ അവരില്ലാത്ത സമയത്ത് വരെ കയറി ചെന്ന് നബി അവിടെ കിടക്കാറുണ്ടായിരുന്നു. അങ്ങനെ റസൂൽ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ കിടക്കാറുണ്ട്. വലൈസത് ഫീഹി, ചിലപ്പോൾ ഉമ്മു സുലൈം വീട്ടിലുണ്ടാവില്ല റസൂൽ വന്നാൽ, എന്നാൽ നബി വീട്ടിൽ കയറി അവിടെ കിടക്കും. റസൂലുള്ളാഹ് അവിടുത്തെ മലകുടി ബന്ധത്തിലെ സഹോദരിയായിരുന്നു ഉമ്മു സുലൈം. ഫജാഅ യൗമൻ ഫനാമ അലാ ഫറാശിഹ, അങ്ങനെ നബി ഒരു ദിവസം വന്നു, റസൂൽ വീട്ടിൽ കയറി ചെന്നു, അവിടെ നബി കിടന്നുറങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഉതിയത് ഫഖീല ലഹാ ഹാദ അന്നബിയ നാമ ഫി ബൈതിക്, അങ്ങനെ ഉമ്മു സുലൈമിനോട് ആരോ വന്ന് പറഞ്ഞു, നബി ഇതാ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, റസൂൽ അവിടെ വന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു സുലൈം അവർ വീട്ടിലേക്ക് വേഗത്തിൽ തിരിച്ചെത്തി. അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ ഫജാഅത് വഖദ് അരിഖ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിടന്നുറങ്ങുകയാണ്. റസൂലുള്ളയുടെ വിയർപ്പ് അവിടുത്തെ ശരീരത്തിൽ നുറ്റി താഴെ വീഴുന്നുണ്ട്. അങ്ങനെ വസ്തൻഖഅ അറഖുഹു അലാ ഖിത്അതി അദീമിൻ അലാ അൽ ഫറാഷ്, റസൂലുള്ള കിടക്കുന്ന ആ വിരിപ്പിൽ അതിന്റെ മുകളിലായി ഇട്ടിരിക്കുന്ന കിടക്കുന്നതിനു വേണ്ടി ഇട്ടിട്ടുള്ള ഒരു വിരിപ്പിൽ, ഒരു തോലിൽ, അതിൽ റസൂലുള്ളയുടെ വിയർപ്പ് ഇങ്ങനെ ഉറ്റി വീണ് അത് അവിടെ കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ففتحت عتيدتها فجعلت تنشف ذلك العرق فتعصره في قواريرها. ام سليم رضي الله عنها അവർ റസൂലുള്ളയുടെ ആ വിയർപ്പ് അത് പിഴിഞ്ഞ് അവരുടെ അത്തറിന്റെ കുപ്പിയിൽ അവർ ആ വിയർപ്പ് വെക്കുകയുണ്ടായി. അങ്ങനെ അത് അവർ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തസ്നഈൻ യാ ഉമ്മു സുലൈം, ഉമ്മു സുലൈം എന്താണ് ഈ ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് നർജു ബറകതഹു ലിസ്ബിയാനിനാ, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് അങ്ങയുടെ വിയർപ്പിന്റെ ബറക്കത്ത് ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത് ശേഖരിച്ചു വെച്ചത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അസബ്തി, നീ ചെയ്തത് ശരിയാണ്. നോക്കൂ, നിങ്ങൾ ഈ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയർപ്പ് കൊണ്ട് അവർ തബറുക്ക് എടുത്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ വിയർപ്പാകട്ടെ മറ്റാരുടെയും വിയർപ്പ് പോലെയായിരുന്നില്ല. അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വിവരമറിഞ്ഞ് അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിരുന്ന് റസൂലുള്ളയുടെ മുഖത്തുള്ള തുണി മാറ്റിയതിനു ശേഷം അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു തിബ്ത ഹയ്യൻ വമയ്യിത, അല്ലാഹുവിന്റെ റസൂലെ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ് എന്ന് അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പോൾ അവിടുത്തെ വിയർപ്പ് അത് സുഗന്ധമുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അല്ലാഹു നിശ്ചയിച്ച ബറക്കത്തുകളിൽ പെട്ടതായിരുന്നു ഈ പറഞ്ഞ ബറക്കത്ത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്പർശിച്ച കാര്യങ്ങൾ, അവിടുന്ന് ധരിച്ച വസ്ത്രം, ഇതൊക്കെ സഹാബികൾ തബറുക്ക് അതുകൊണ്ട് ബറക്കത്ത് എടുത്തിരുന്നു. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധരിച്ച വസ്ത്രം. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഒരു സ്ത്രീ റസൂലുള്ളയുടെ അരികിൽ വന്നു. അവർ റസൂലുള്ളക്കൊരു വസ്ത്രവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് അക്സൂക ഹാദേ, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയെ ധരിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ കൊണ്ടുവന്ന വസ്ത്രമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ആ വസ്ത്രത്തിന് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് റസൂൽ അത് സ്വീകരിച്ചു. അങ്ങനെ നബി ആ വസ്ത്രം ധരിച്ചു. ഫറആഹ അലൈഹി റജുലുൻ മിന സഹാബ, സഹാബികളിൽപ്പെട്ട ഒരാൾ നബി ഈ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അയാൾ റസൂലുള്ളയുടെ അരികിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ അഹ്സന ഹാദേ, അല്ലാഹുവിന്റെ റസൂലെ, എന്തൊരു നല്ല വസ്ത്രമാണ് താങ്കൾ ധരിച്ചിരിക്കുന്നത്. ഫക്സുനീഹ, അതുകൊണ്ട് നബിയെ, എനിക്ക് നിങ്ങൾ ഈ വസ്ത്രം ധരിപ്പിച്ചാലും, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയുടെ ഈ വസ്ത്രം എനിക്ക് തന്നാലും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം അവിടെ നൂരിക്കൊടുത്തു. അവിടത്തേക്ക് ആവശ്യമുണ്ടായിട്ടാണ് ആ വസ്ത്രം അവിടുന്ന് സ്വീകരിച്ചത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു കാര്യം ചോദിച്ചാൽ അത് തരില്ല എന്ന് പറയില്ലായിരുന്നു. അതൊരിക്കലും ചോദിച്ച ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു വെക്കാറില്ലായിരുന്നു. അവിടുന്ന് ആ വസ്ത്രം അയാൾക്ക് കൊടുത്തു. അപ്പോൾ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഇയാളെ ആക്ഷേപിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, മാ അഹ്സൻത ഹൈന റഅയ്ത അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദഹ മുഹ്താജൻ ഇലൈഹ, അല്ലാഹുവിന്റെ റസൂൽ അവിടത്തേക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ആ വസ്ത്രം എടുത്തത്. നീ ചെയ്തത് ശരിയായില്ല, നീ റസൂലിനോട് ആ വസ്ത്രം ചോദിച്ചത് ശരിയായില്ല എന്ന് സഹാബികൾ പറഞ്ഞു. അവർ പറഞ്ഞു, വഖദ അറഫ്ത അന്നഹു ലാ യുസ്അലു ഷൈഅൻ ഫയംനഉഹു, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കുകയില്ല എന്ന് നിനക്കറിയാം, പിന്നെ നീ എന്തിനാണ് നബിയോട് ചോദിച്ചത്? അപ്പോൾ ആ സഹാബി അദ്ദേഹം പറഞ്ഞു, റജൗതു ബറകതഹ ഹീന ലബിസഹ അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ധരിച്ച ആ വസ്ത്രം, അതുകൊണ്ട് അതിലെ ബറക്കത്ത് എടുക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ആ വസ്ത്രം ചോദിച്ചത്. ലഅല്ലി ഉകഫനു ഫിഹ, എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് എന്റെ കഫനായി മാറുന്നതിനു വേണ്ടിയാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ആ വസ്ത്രം വാങ്ങിച്ചത് എന്ന് ആ സഹാബി പറഞ്ഞ ഈ സംഭവം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അവിടുന്ന് ഭക്ഷണം കഴിച്ച പാത്രത്തിൽ റസൂലുള്ളയുടെ വിരല് എവിടെയാണോ പതിച്ചത് അവിടെ വിരല് വെച്ച് കഴിക്കാൻ സഹാബികൾ ശ്രദ്ധിച്ചിരുന്നു. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിന് മുകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത്. അബൂ അയ്യൂബ് റസൂലുള്ളക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ആദ്യത്തെ സന്ദർഭത്തിൽ അബൂ അയ്യൂബിന്റെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, മെനക്ക് കൊടുത്തേക്കും. റസൂൽ ഭക്ഷണം കഴിച്ച് തിരിച്ചു കൊടുത്തയച്ചാൽ അത് കൊണ്ടുവന്ന ആളോട് അദ്ദേഹം ചോദിക്കുമായിരുന്നു, നബി എവിടെയാണ് വിരൽ വെച്ചത്? റസൂൽ വിരൽ വെച്ച അതേ സ്ഥലത്ത് കൈവച്ചുകൊണ്ടായിരുന്നു അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കൊടുത്തയച്ചപ്പോൾ അതിൽ തൊട്ടിട്ടില്ല നബി. അങ്ങനെ അബൂ അയ്യൂബ് അൻസാരി പേടിച്ചു വറച്ച് റസൂലുള്ളയുടെ അടുക്കലേക്ക് ചെന്നു. എന്ന് നബി ഓടിച്ചു, നബിയെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞു, ഇല്ല, അത് നീ ഉള്ളി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എനിക്ക് ഉള്ളി ഇഷ്ടമല്ല. അബൂ അയ്യൂബ് ചോദിച്ചു, നബി, അത് ഹറാമാണോ? ഇല്ല, വലാകിന്നി അക്റഹു, എനിക്ക് അത് വെറുപ്പാണ്. അപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഫഇന്നി അക്റഹു മാ കരഹ്ത്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് ഉറപ്പുള്ളത് എനിക്കും ഉറപ്പാണ്. അപ്പൊ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിരൽ വെച്ച ഇടത്ത് വിരൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ സഹാബികൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ ഭാര്യയോടുള്ള ഹുസ്നുൽ അഷീറ നല്ല പെരുമാറ്റത്തിന്റെ ഭാഗമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷബിയു പറയാൻ, ഞാൻ വെള്ളം കുടിച്ച പാത്രം അതിൽ എന്റെ ചുണ്ട് ഞാൻ എവിടെയാണോ വെച്ചത് അവിടെ ചുണ്ട് വെച്ചുകൊണ്ട് റസൂലുള്ളാഹ് വെള്ളം കുടിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് ആൾക്കാര് അല്ലെ ഭാര്യ കുടിച്ചത് കഴുകി കൊണ്ടിരുന്നറിയും, കഴുകാതെ കുടിക്കൂല ചില ആൾക്കാര്. അവൾ കുടിച്ചതിന്റെ ബാക്കി കുടിക്കുകയില്ല, അവൾ കുളിക്കുന്ന പാത്രത്തിൽ ആ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ അത് ആ വെള്ളം ഉപയോഗിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരമായ ബന്ധമായിരുന്നു അത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി എവിടെയാണോ, ആയിഷ ബീവി ശ്രദ്ധിക്കാൻ, ഞാൻ വായ വെച്ചിടത്താണ് നബി വായ വെക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നല്ല സ്വഭാവത്തിൽ പെട്ടതായിരുന്നു അത്. അതുപോലെ തന്നെ റസൂൽ കുടിച്ച വെള്ളം അതിന്റെ ബാക്കി കുടിക്കാൻ സഹാബികൾ മത്സരിച്ചിരുന്നു. ഒരിക്കൽ റസൂൽ അല്ലാഹു കുറച്ച് പാല് കൊണ്ടുവന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുറച്ച് കുടിച്ചു. വലതുഭാഗത്തിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്, ഇടതുഭാഗത്തിരിക്കുന്നത് വലിയ വലിയ വയസ്സായ ആളുകളാണ്, സഹാബികളിലെ പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ റസൂലുള്ള ഈ കുട്ടിയോട് ചോദിച്ചു, യാ ഗുലാം അതഅദനു ലി അൻ ഉഅതിയഹുൽ അഷിയാഖ്, മോനെ ഞാനിത് വലിയ ആൾക്കാർക്ക് കൊടുത്തോട്ടെ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളയുടെ സ്വഭാവം നിങ്ങൾ നോക്കൂ. അവിടുത്തെ കുട്ടിയോട് ചോദിക്കാൻ, വലതുഭാഗം കൊണ്ട് തുടങ്ങാൻ ഒരു സുന്നത്തായ ഒരു കാര്യമാണ്. റസൂലിനറിയ കുട്ടി ആ വലത്തുഭാഗത്ത് വന്നിരിക്കുന്നത് എന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ആ കുട്ടിയോട് റസൂൽ ഒരു ദുൽമു ചെയ്യുന്നില്ല, അവന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ, മോനെ ഞാനിത് ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് കൊടുത്തോട്ടെ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ആ കുട്ടി പറഞ്ഞു, മാ കുൻതു ലി ഊസിറ ഫദ്ലി മിൻക അഹദൻ യാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് കുടിച്ചതിന്റെ ബാക്കി അത് വേറെ ഒരാൾക്കും ഞാൻ കൊടുക്കില്ല, അതെനിക്ക് തന്നെ വേണം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയം കൂടി എടുക്കുള്ളൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ റസൂലിനോട് കാണിച്ച സ്നേഹത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണത്. അവിടുന്ന് വുദു എടുത്താൽ ആ വുദുവിന്റെ ബാക്കി അവർ അതുകൊണ്ട് വുദു എടുക്കാൻ ശ്രമിക്കുമായിരുന്നു, അതിനവർ മത്സരിക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞ ഹദീസിലും അതിനുള്ള സൂചനകളുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലഘട്ടത്തിന് ശേഷം, അവിടുന്ന് വഫാത്തായതിനു ശേഷം സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി വെച്ചുപോയ കാര്യങ്ങൾ അവ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന് അബൂ ബുർദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അഖ്റജത് ഇലൈന ആയിഷതു കിസാഅൻ മുലബ്ബദൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു വസ്ത്രം, ഒരു പരുക്കൻ വസ്ത്രം കാണിച്ചു തന്നു. അത് പുറത്തെടുത്ത് കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഫി ഹാദ നുസിഅ റൂഹുൻ നബിയ്യ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വസ്ത്രത്തിലിരിക്കെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് അത് ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ വസ്ത്രം എടുത്തു വെച്ചിരിക്കാൻ, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായത് ആ വസ്ത്രത്തിലായിരുന്നു. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹു അൻഹ ബറക്കത്ത് എടുക്കുന്നതിന് വേണ്ടി അവരത് എടുത്തു വെച്ചതായി ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രങ്ങളിൽ ചിലത് അസ്മ ബിൻത് അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഈ വസ്ത്രം പിൽക്കാലഘട്ടത്തിൽ അവരുടെ മരണശേഷം എടുക്കുകയും ആ വസ്ത്രം അത് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആ വെള്ളം കൊണ്ട് രോഗികൾക്ക് ആ വെള്ളം കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഉപയോഗിച്ച പാത്രം അത് പൊട്ടിയ പാത്രമായിരുന്നു, ഒരു പൊട്ടിയ പാത്രം. ആ പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിയ ഭാഗത്ത് വെള്ളി കൊണ്ട് ആ പൊട്ട് അടച്ചിരുന്നു. ആ പാത്രം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കയ്യിൽ വെച്ചിരുന്നു, അതിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അദ്ദേഹം ബറക്കത്ത് കണ്ടിരുന്നു. മാത്രമല്ല അദ്ദേഹം പിന്നീട് ആ പാത്രം അതിന്റെ പൊട്ട് ഒന്ന് മാറ്റാൻ ഉദ്ദേശിച്ചപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, അനസേ റസൂൽ ചെയ്ത ഒരു കാര്യം നീ മാറ്റരുത്, ഒരു പാത്രത്തിന്റെ കാര്യത്തിൽ. സഹാബികൾ ശ്രദ്ധിച്ച രൂപമാണത്. അവരങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിച്ചിരുന്നു എന്ന് ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ഈ വിഷയത്തിൽ ഇതിവിടെ നിർത്തി പിന്നെ അടുത്ത തവണ പറയാമെന്ന് പറയാതെ നിർത്തുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുള്ളത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരാവയവങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് ബാക്കി വെച്ചുപോയ കാര്യങ്ങൾ, അതുകൊണ്ട് ബറക്കത്തെടുക്കുക എന്നത് അവിടുത്തെ വഫാത്തിന് ശേഷവും അവസാനിക്കാത്ത കാര്യമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ബാക്കി വെച്ചുപോയ കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ധാരാളം കാര്യങ്ങൾ റസൂലുള്ള ഈ ദുനിയാവിൽ വിട്ടേച്ചു പോയിട്ടില്ല. അവിടുത്തെ ദീനല്ലാതെ ദുനിയവിയായ ഇത്തരം കാര്യങ്ങൾ, അവിടുത്തെ ഭൗതികമായ വസ്തുക്കൾ ധാരാളം വിട്ടേച്ചു പോയിട്ടില്ല. ഹദീസുകളിൽ കാണാം, അമ്ര ഇബ്നുൽ ഹാരിസിന്റെ ഹദീസിൽ കാണാം, മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി ദിർഹമൻ വലാ ദീനാറൻ. റസൂൽ അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ ദിർഹമോ ദീനാറോ വിട്ടേച്ചു പോയിട്ടില്ല. വലാ അബ്ദൻ വലാ അമതൻ, ഒരു അടിമ അള്ളാഹുവിന്റെ റസൂലിനില്ലായിരുന്നു, ഒരു അടിമ സ്ത്രീ അവിടുത്തെ കീഴിലില്ലായിരുന്നു. വല ഷൈഅൻ, അള്ളാഹുവിന്റെ റസൂൽ ഒന്നും ഈ ദുനിയാവിൽ വിട്ടേച്ചു പോയിട്ടില്ല. ഇല്ലാ ബഗ്ലതഹുൽ ബൈദാ വസിലാഹഹു വഅർളൻ ജഅലഹ സദഖ, അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വാൾ അത് ബാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ഉപയോഗിച്ചിരുന്ന ഒരു കഴുതയുണ്ടായിരുന്നു അവിടുത്തെ യാത്രക്ക് വേണ്ടി, അത് റസൂൽ ബാക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ അവിടുത്തേക്ക് ഫൈആയി ലഭിച്ച കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, അതാകട്ടെ അവിടുന്ന് സദഖയായി ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി നിശ്ചയിച്ചതായിരുന്നു. ഇതല്ലാതെ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുനിയാവിൽ കാര്യമായി ഒന്നും വിട്ടേച്ചുകൊണ്ടല്ല പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പറയുക. അപ്പൊ നബി വിട്ടേച്ചു പോയത് വളരെ കുറച്ച് സാധനങ്ങളാണ്. ഈ ഹദീസിന്റെ അർത്ഥം വേറെ ഒന്നും വിട്ടേച്ചിട്ടില്ല എന്നല്ല, വിട്ടേച്ചു പോയത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ആ കുറച്ച് കാര്യങ്ങളിൽ പലതും പിൽക്കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം, റസൂലുള്ളാഹിയുടെ മോതിരം, അത് പിന്നീട് ഉമറിന്റെ കയ്യിലെത്തി, പിന്നെ ഉസ്മാന്റെ കയ്യിലെത്തി റളിയല്ലാഹു അൻഹു അജ്മഈൻ, പിന്നീട് അത് അനസ് ഇബ്നു മാലിക്കിന്റെ കയ്യിലെത്തി, പിന്നെ അത് ഒരു കിണറിൽ വീണുപോവുകയും അങ്ങനെ ആ കിണറിൽ അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഇങ്ങനെ പല വസ്തുക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി ബാക്കിയുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആകെ കുറച്ചേ ബാക്കി വിട്ടേച്ചിട്ടുള്ളൂ, അതിൽ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം യുദ്ധങ്ങളിൽ പിന്നെ ശത്രുക്കൾ, പ്രത്യേകിച്ച് തത്താറുകൾ, ഇസ്ലാമിക സമൂഹത്തെ മൊത്തത്തിൽ വലിയ ഉപദ്രവം വരുത്തിവെച്ച തത്താറുകൾ, താർത്ഥാരികൾ, അവരുടെ അധിനിവേശത്തിന്റെ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇനി തിരിച്ചു കിട്ടാൻ സാധിക്കാത്ത രൂപത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്ര കുറച്ചേ സാധനങ്ങൾ വിട്ടേച്ചു പോയിട്ടുള്ളൂ, അതിൽ തന്നെ പലതും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യവും ദുനിയാവിൽ ബാക്കിയില്ല, ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന. ഈ പറഞ്ഞതിനോടൊപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാമാണ് കാര്യമെന്നിരിക്കെ നാട്ടിൽ ദുനിയാവിൽ നോക്കിയാൽ റസൂലുള്ളയുടെ വസ്തുക്കൾ അവിടുന്ന് വിട്ടേച്ചു പോയി എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾക്ക് യാതൊരു പഞ്ഞുമല്ല. ഒരാളുടെ കയ്യിൽ തന്നെ ഒരു മനുഷ്യൻ ഒന്നാകെ വെക്കാളം മുടി ഉണ്ടാവും, ഒരാളുടെ കയ്യിൽ തന്നെ മൂന്നും നാല് ചെരുപ്പിന്റെ ജോഡി ഉണ്ടാവും, ഒരാളുടെ കയ്യിൽ തന്നെ നാലഞ്ചും വസ്ത്രങ്ങളുണ്ട്. ഈ രൂപത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതിനു വേണ്ടി, പറ്റിക്കുന്നതിനു വേണ്ടി, ആളുകളുടെ പണം അന്യായമായി തിന്നുന്നതിനു വേണ്ടി ഈ രൂപത്തിൽ ആളുകൾ ഇന്ന് പലതും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പലതും അല്ലെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷവും അടിസ്ഥാനപരമായ തൗഹീദ് പോലും ഇല്ലാത്ത ആളുകളിൽ നിന്നാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ വിശ്വസിക്കുക? നമ്മുടെ നാട്ടിലുള്ളത് പോട്ടെ, നമ്മുടെ നാട്ടിൽ ഈ പേര് പറഞ്ഞുകൊണ്ടുവന്ന ആള് ഈ നാട്ടിലെ കള്ളന്മാരിൽ തന്നെ ഏറ്റവും വലിയ മുന്നിൽ നിൽക്കുന്ന ആളാണ്, അയാൾ അവിടെ നിൽക്കട്ടെ. അതല്ലാതെ പുറത്തു നാടുകളിൽ പലതും ഈ രൂപത്തിൽ, അറബ് നാടുകളിൽ ചില നാടുകളിൽ പോയാൽ, ചില മ്യൂസിയങ്ങളിൽ പോയാൽ നബി ഉപയോഗിച്ചിരുന്ന വാളാണ്, റസൂൽ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ്, ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ രാജാക്കന്മാർ പോലും ഇടാത്ത ഡ്രസ്സാണ്, അങ്ങനത്തെ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള പിന്നെ ഉപകരണങ്ങൾ ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് കാണാം. ഈ പറഞ്ഞതിൽ പലതിനും ഒരടിസ്ഥാനവുമില്ല. അതിൽ എല്ലാത്തിനും യാതൊരു നിലക്കും ഇത് റസൂലിൽ നിന്ന് വന്നതാണ് എന്ന് ഉറപ്പു പറയാനുള്ള വകുപ്പും ഇല്ല. ഷെയ്ഖുൽ അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, വനഹ്നു നഅലമു അന്ന ആസാറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സിയാബിൻ ഔ ശഅറിൻ ഔ ഫളലാത്തിൻ ഖദ് ഫുഖിദത്ത്. അള്ളാഹുവിന്റെ റസൂൽ ബാക്കി വെച്ച എന്തൊക്കെയുണ്ട്, മുടിയാകട്ടെ, വസ്ത്രമാകട്ടെ, അവിടുത്തെ ചെരുപ്പാകട്ടെ, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. وليس بامكان احد اثبات وجود شيء منها على وجه القطع واليقين ഉറപ്പിച്ചു പറയാവുന്ന രൂപത്തിൽ ഒരാൾക്കും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റേതാണ് എന്ന് ഉറപ്പിച്ചു പറയുക സാധിക്കുകയില്ല എന്ന് ഹദീസ് വിജ്ഞാനത്തിൽ വലിയ പണ്ഡിതനായിരുന്ന ഈ കാലഘട്ടത്തിൽ കാണപ്പെട്ടതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന പണ്ഡിതനായിരുന്ന ഷെയ്ഖുൽ അൽബാനി റഹിമഹുല്ലാഹു തആല. അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ പണ്ഡിതന്മാർ അനേകം ഇത് വിശദീകരിച്ചതായി കാണാം. എന്തായാലും സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞതിൽ തന്നെ പാഠങ്ങളോട് ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച തബറുക്ക് അത്തബറുക്കുൽ മംനൂഉ്, നിഷിദ്ധമാക്കപ്പെട്ട തബറുക്കിന്റെ രൂപങ്ങളും അതിന്റെ വിധിവിലക്കുകളും ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാം. മഹാദ അല്ലാഹു തആല ആലം സ്വാബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക നബി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.